ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സുസ്ഥിര കൃഷിയും ഭക്ഷ്യസുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പിഎം രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷോന്നതി യോജന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. ആഭ്യന്തര എണ്ണക്കുരു ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യത്തിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മറാഠി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്ര അനുമതി. കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ മൂന്നാം പതിപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഷാർജയിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലാന്റ് മത്സരം. വാർത്തകൾ വിശദമായി. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും രണ്ട് പ്രധാന പദ്ധതികൾക്ക് കീഴിലാക്കാനുള്ള നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വിവിധ ആനുകൂല്യങ്ങളേകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷോന്നതി യോജന എന്നിവയാണ് ഈ പദ്ധതികൾ. PMRKVY സുസ്ഥിര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ KY ഭക്ഷ്യസുരക്ഷയ്ക്കും കാർഷിക സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകുന്നു. ആകെ 100,000 കോടിയിലധികം രൂപ ചെലവിലാണ് ഈ രണ്ട് പദ്ധതികളും സംസ്ഥാന സർക്കാരുകൾ മുഖേന നടപ്പാക്കുന്നത്. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ ഉൽപാദന ബന്ധിത ബോണസ് നൽകുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തെ 11,72,000 ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 2,029 കോടി രൂപയാണ് ബോണസ് തുകയായി നൽകുന്നത്. റെയിൽവേയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് റെയിൽവേ ജീവനക്കാർക്കുള്ള പ്രോത്സാഹനം എന്ന നിലയിലാണ് ബോണസ് വിതരണം ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
റെയിൽവേ എംപ്ലോയീസ് കെ ലിയെ പ്രൊഡക്ടിവിറ്റി ലിങ്ക് ബോണസ് 2,029 കറോഡ് രൂപയെ കാ പ്രൊഡക്ടിവിറ്റി ലിങ്ക് ബോണസ് മാനേ പ്രധാനമന്ത്രി ജി കി അധ്യക്ഷതാ മേ കാബിനറ്റ് മേ അപ്രൂവ് ഹുവാ ഹൈ ഔർ യേ റെയിൽവേ നേ ജോ ബഹുത് അച്ഛി പെർഫോമൻസ് കി ഹൈ ഉസ്കേ കാരണ യേ സംഭവ ഹോ പായാ ഹൈ ഇസ്സേ 11,72,240 എംപ്ലോയീസ് കോ ബെനിഫിറ്റ് ഹോഗാ.
ഓരോ വർഷവും ദസറ അവധിക്ക് മുമ്പാണ് അർഹരായ റെയിൽവേ ജീവനക്കാർക്കുള്ള PLB തുക നൽകുന്നത്. ഇതോടൊപ്പം പ്രധാന തുറമുഖങ്ങൾ, ഡോക്ക് ലേബർ ബോർഡ് ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നിലവിലുള്ള ഉൽപാദന ബന്ധിത പാരിതോഷിക പദ്ധതി പരിഷ്കരിക്കാനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. അന്താരാഷ്ട്ര ഊർജ്ജ കാര്യക്ഷമത ഹബിൽ അംഗമാകുന്നതിന് ഇന്ത്യയ്ക്ക് കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ അനുമതി. ഇതിനുള്ള ഉദ്ദേശ്യപത്രം ഒപ്പിടുന്നതിനാണ് ധാരണയായത്. ലോകമെമ്പാടും ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ആഗോള വേദിയാണ് അന്താരാഷ്ട്ര ഊർജ്ജ കാര്യക്ഷമത ഹബ്ബ്. സുസ്ഥിര വികസനത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് കരുത്തു പകരുമെന്നാണ് കണക്കാക്കുന്നത്. 16 രാജ്യങ്ങളാണ് നിലവിൽ ഹബിന്റെ ഭാഗമായിട്ടുള്ളത്. ആഭ്യന്തര എണ്ണക്കുരു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ എണ്ണകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രാഥമിക എണ്ണക്കുരു ഉൽപാദനം 2022-23 39.9 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2030-31 ആകുമ്പോഴേക്കും 69.7 ദശലക്ഷം ടണ്ണായി ഉയർത്താനാണ് ദൌത്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ആഭ്യന്തര എണ്ണക്കുരു ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുക, ഭക്ഷ്യ എണ്ണകളിൽ സ്വയം ആശ്രയിക്കുക, അതുവഴി ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിദേശ നാണ്യം സംരക്ഷിക്കുക എന്നിവയാണ് മിഷൻ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. മറാഠി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
5 languages, Marathi, Pali, Prakrit, Assamese or Bengali. In 5 languages ko classical languages ka darja diya gaya hai. And there is a very important linguistic experts committee, very well read people, bahut jo deeply knowledge rakhte hain languages ke bare mein, linguistics ke bare mein, script ke bare mein, hamara jo ancient text hai uske bare mein.
ഓരോ സമൂഹത്തിന്റെയും ചരിത്രപരവും സാംസ്കാരികവുമായ നാഴികക്കല്ലിന്റെ സത്ത ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പൈതൃകത്തിന്റെ സൂക്ഷിപ്പുകാരായാണ് ശ്രേഷ്ഠ ഭാഷകൾ നിലകൊള്ളുന്നത്. 2004 ഒക്ടോബർ 12 ശ്രേഷ്ഠ ഭാഷകളെന്ന പുതിയ വിഭാഗം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതിലൂടെ തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുകയും ചെയ്തു. ശ്രേഷ്ഠ ഭാഷയായി ഉൾപ്പെടുത്തുന്നതിലൂടെ അക്കാദമിക ഗവേഷണ മേഖലകളിൽ ഉൾപ്പെടെ ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ മൂന്നാം പതിപ്പിനെ അഭിസംബോധന ചെയ്യും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഹരിത പരിവർത്തനത്തിന് ധനസഹായം നൽകൽ, ഭൌമ സാമ്പത്തിക വിഘടനവും പ്രത്യാഘാതങ്ങളും, പ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനുള്ള നയ നടപടികൾ തുടങ്ങിയവ ചർച്ചയാകും. 15 കേരള നിയമസഭയുടെ 12 സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഇന്നത്തേക്ക് പിരിയുന്ന സഭ തിങ്കളാഴ്ച വീണ്ടും ചേരും. സർക്കാർ കാര്യങ്ങളും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങളുമാണ് ഈ മാസം 18 വരെ നീളുന്ന സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ജയിലുകളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും നീക്കം ചെയ്യാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജയിൽ മാനുവൽ 3 മാസത്തിനകം പരിഷ്കരിക്കാനും നിർദ്ദേശം നൽകി. ജയിലുകളിൽ ജാതി അധിഷ്ഠിത വിവേചനവും വേർതിരിവും തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ തടവുകാർക്കിടയിൽ ജോലി നൽകുന്നത് വിവേചനപരമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ ജെ.ബി. പർദീവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ 40 MW വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയുടെ ഊർജ്ജ ഗ്രിഡ് വഴി ബംഗ്ലാദേശിൽ വൈദ്യുതി എത്തിക്കുന്നതിനാണ് കരാർ. ബംഗ്ലാദേശിന് ആദ്യമായി നേപ്പാൾ വൈദ്യുതി വിൽക്കുന്നതിനുള്ള കരാർ ഇന്നലെ കാഠ്മണ്ഡുവിലാണ് ഒപ്പുവച്ചത്. ഇന്ത്യയിലേക്ക് മാത്രമാണ് നിലവിൽ നേപ്പാൾ വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിരവധി വികസന പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മാൻസ ടൌണിൽ 421 കിടക്കകളുള്ള ആശുപത്രിയുടെ തറക്കല്ലിടലും ഷാ നിർവഹിക്കും. ADC ബാങ്കിന്റെ 100th വാർഷികത്തോടനുബന്ധിച്ച് മഹാത്മാമന്ദിറിൽ നടക്കുന്ന പരിപാടിയിലും ശ്രീ ഷാ പങ്കെടുക്കും. ഹരിയാനയിൽ നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ഹരിയാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കജ് അഗർവാൾ പറഞ്ഞു. 90-അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 930 പുരുഷന്മാരും 101 സ്ത്രീകളും ഉൾപ്പെടെ 1031 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6 അവസാനിക്കും. ഷാർജയിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലന്റ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ 16 റൺസിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ 31 റൺസിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം സമനിലയിൽ അവസാനിച്ചു. 2 ഗോൾ നേടി മുന്നിൽ നിന്ന ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ പകുതിയിൽ തന്നെ ഒഡീഷ സമനിലയിൽ തളച്ചു. നാളെ നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. ഗ്ലോബൽ ചെസ് ലീഗിന്റെ 2nd പതിപ്പിന് ലണ്ടനിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ PBG അലാസ്കൻ നൈറ്റ്സ് നിലവിലെ ചാമ്പ്യന്മാരായ ത്രിവേണി കോർഡിനറൽ കിങ്സിനെ 15-3 പരാജയപ്പെടുത്തി. 5 തവണ ലോക ചാമ്പ്യനും നിലവിലെ ലോക 1st നമ്പർ താരവുമായ മാഗ്നസ് കാൾസനും മുൻ ലോക ചാമ്പ്യൻ വിശ്വനാഥ് ആനന്ദും തമ്മിൽ നടന്ന മത്സരം സമനിലയിലായി. അർജുൻ എറിഗൈസി, ആർ പ്രജ്ഞാനന്ദനും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരവും സമനിലയിൽ പിരിഞ്ഞു. ഈ മാസം 12 അവസാനിക്കുന്ന ചെസ് ടൂർണമെന്റിൽ 6 ടീമുകളാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. തിരുവനന്തപുരത്ത് നവരാത്രി വിഗ്രഹങ്ങൾക്ക് ഇന്നലെ വരവേൽപ്പ് നൽകിയതോടെ തലസ്ഥാന നഗരിയിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങളും ഈ മാസം 12 വരെ വിപുലമായ കലാ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കും. നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 236. 19 പേരെ കാണാതാവുകയും 173 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതുവരെ 4000-ലധികം ദുരിതബാധിതരെ രക്ഷപ്പെടുത്തിയെന്നും തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുമെന്നും നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 236 പേരുടെ മരണത്തിനിടയാക്കിയ വൻ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിനോട് ഐക്യദാർഢ്യം അറിയിച്ചു. ലെബനൻ തലസ്ഥാനമായ സെൻട്രൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം ലെബനൻ സൈന്യം ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിയുതിർത്തു. വെടിയൊപ്പിൽ 2 ലെബനീസ് സൈനികർ കൊല്ലപ്പെട്ടു. അതിനിടെ ഇറാൻ അടുത്തിടെ ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് തിരിച്ചടി നൽകുമെന്ന ഇസ്രായേലിന്റെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. 56 വർഷം മുൻപ് ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസിൽ വിമാന അപകടത്തിൽ മരണമടഞ്ഞ സൈനികൻ തോമസ് ചെറിയന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 പത്തനംതിട്ട ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാരം. പ്രധാന വാർത്തകൾ വീണ്ടും. സുസ്ഥിര കൃഷിയും ഭക്ഷ്യസുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിന് PM രാഷ്ട്രീയ കൃഷിവികാസ് യോജന, കൃഷ്യോന്നതി യോജന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ആഭ്യന്തര എണ്ണക്കുരു ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മറാഠി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി ഭാഷകൾക്ക് ശ്രേഷ്ഠഭാഷാ പദവി നൽകാൻ കേന്ദ്ര അനുമതി. കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3rd പതിപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. 15th കേരള നിയമസഭയുടെ 12th സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഷാർജയിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലാന്റ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.